Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇതിനവിടെ പാടെ നിഷേധിക്കുക, അത് മാത്രം ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിഷേധിക്കണമെങ്കിൽ ഇതിനാദ്യം ഉൾക്കൊള്ളണം. അദ്വിതീയം എന്ന് പറയണമെങ്കിൽ അദ്വിതീയത്തെ ആഗ്രഹിക്കും, ഏകം എന്ന് പറയണമെങ്കിൽ ദത്വത്തെ ആഗ്രഹിക്കും. ആ രീതിയിൽ അതിനാണ് അനുവാദം എന്ന് പറയുന്നത്. അവിദ്യാവസ്ഥായം അന്യദർശന അനുവാദിനജ ഭൂമനഹ തദ്ഭാവത്വ ലക്ഷണസ്യ. അതാണ് ഭൂമ എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്ഭാവത്വം. ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊന്നും ഇല്ലാത്തത്. അങ്ങനെ രണ്ടു തരത്തിലും ഭാഷകാരൻ പറയും, രണ്ടും ഒരുപോലെ മനസ്സിലും. ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊന്നും ഇല്ലാത്തത് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഏതൊന്നാണോ ഇതെല്ലാമായിരിക്കുന്നത്. രണ്ട് രീതിയിൽ മനസ്സിലാക്കും. അത് അദ്വിതീയം എന്ന് പറയുമ്പോൾ അവിടെ ദ്വിതീയത്തെ നിഷേധിക്കുന്നു, ദ്വിതീയമല്ലാത്തത്. ഏകം എന്ന് പറയുമ്പോൾ ദ്വിത്വാദികളെ നിഷേധിക്കുന്നു. സത് എന്ന് പറയുമ്പോൾ അസത്തിനെ നിഷേധിക്കുന്നു. അസത്തിനെ നിഷേധിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അല്ല, അസത്തിനെ നിഷേധിക്കുകയും അസത്തിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് സത്ത് എന്ന് പറയുന്ന ശബ്ദത്തെ ഉപയോഗിച്ചു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഭൂമനഹ തദ്ഭാവത്വ ലക്ഷണ സിവിഷതത്വ ന അന്യത് പശ്യതീതി വിശേഷണം. അതാണ് നാന്യത് പശ്യതി, നാന്യ ശൃണോതി എന്നെല്ലാം എത്ര ഭൂമാവിന് പറയുന്നതാണ്. പരമാർത്ഥ തത്വം അങ്ങനെയാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നതോ മുക്തിയെക്കുറിച്ച് പറയുന്നോ ഒന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ എത്ര നാന്യത് പശ്യതി കേൾക്കുമ്പോൾ എന്താണ് ഒരവസ്ഥയിൽ അങ്ങനെ പറയുന്നില്ല. തത്വത്തെ പറയുന്നത് തത്വം എന്നതാണ്. തത്വം എന്ന് പറയുന്ന ഒരവസ്ഥയല്ല. വീക്ഷതത്വ നാന്യത് പശ്യതീതി വിശേഷണം. തസ്മാത് സംസാര വ്യവഹാരോ ഭൂമി നിന്നാസ്തീതി സമുദായാർത്ഥം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ സംസാര വ്യവഹാരം അത് ഈ തത്വത്തിലില്ല. ആ തത്വമാണ് സുഖം എന്ന് പറയുന്നു. അത് ആ തത്വം സുഖം ആയതുകൊണ്ട് ഈ തത്വത്തെ ഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ഈ തത്വനിഷ്ഠൻ അവൻ സുഖത്തെ അല്ല ആനന്ദത്തിലാണ് സുഖത്തിലാണ് എന്ന് പറയുന്നു. അതൊരു അലങ്കാരികമായി പറയുന്നതാണ്. കാരണം അല്ലാതെ അയാൾ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല. കാരണം സുഖത്തെ ഒരാൾ അനുഭവിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും. കാരണം സുഖവും ദുഃഖവും രണ്ടും ദ്വന്ദ്വാത്മകമാണ്. അത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ്. അവിടെ തത്വജ്ഞാനിക്ക് അതിനെ മാറ്റാൻ ഒക്കത്തില്ല. പ്രപഞ്ച സ്വഭാവത്തെ മാറ്റാൻ ഒരു തത്വജ്ഞാനിക്കും കഴിയത്തില്ല. കാരണം പ്രപഞ്ചം ദ്വന്ദ്വാത്മകമാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കും. സുഖം സുഖമായി ഇരിക്കും, ദുഃഖം ദുഃഖമായി ഇരിക്കും. വെളിച്ചം ഇരുട്ട് അതിനെ ഒന്നിനെ മാത്രം എടുക്കുക അത് സാധ്യമല്ല. ആപേക്ഷികമാണ്. വെളിച്ചമുണ്ട് എങ്കിൽ എവിടെയെങ്കിലും ഇരുട്ടും കാണും. എന്താ ഇരുട്ടിനെ മാറ്റിയിട്ട് വെളിച്ചം മാത്രം അത് സാധ്യമല്ല. കാരണം അതിൻ്റെ സ്വഭാവമാണ്. അല്ല, രാത്രി ഉണ്ടെങ്കിൽ പകലും വരും. അല്ല, രാത്രി വേണ്ട പകലും മതി, അത് സാധ്യമല്ല. എന്തെങ്കിലും പകൽ വേണമെങ്കിൽ നമുക്ക് അതിന് ദൈർഘ്യം കൂട്ടാം. ഒരു ദിവസം പകലല്ല, ഒരു വർഷം പകലാക്കാം. പക്ഷെ വീണ്ടും ഒരു വർഷം രാത്രി കാത്തിരിക്കേണ്ടി വരും. ഇത് പ്രപഞ്ച സ്വഭാവമാണ്, സംവ്യവഹാര സ്വഭാവമാണ്. ഇത് ഭൂമാവിലില്ല. അതാണ് അപ്പോ ഇവിടെ നാരദൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരുപാട് ക്ലേശങ്ങളൊക്കെ സഹിച്ചു, പക്ഷേ ഒരു നിത്യസുഖം, സദാസുഖത്തിലിരിക്കും. എപ്പോൾ സുഖത്തിൽ തന്നെ ഇരിക്കണം. അതെന്താ സുഖത്തെ നമുക്ക് പരിചയമുണ്ട്. സുഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരുന്നു, കൈവിട്ടു പോകും. അപ്പോൾ ഇതിനങ്ങോട്ട് നീട്ടുക, സദാസുഖത്തിൽ ഇരിക്കുക, ഇതാണ്. അത് സാധ്യമല്ല. ഇങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അദ്വൈതത്തിന് നിൽക്കുന്ന കാര്യമില്ല. ആർക്കും സദാസുഖത്തിരിക്കാൻ പറ്റും. കാരണം ഒരാളെ കുറച്ചു സമയം സുഖത്തി ഇരുന്നാൽ അടുത്ത അയാളെ ദുഃഖം കാത്തിരിപ്പുണ്ട്. എന്തുകൊണ്ട്? അത് പ്രപഞ്ചമാണ്, ദ്വന്ദ്വമാണ്, ദ്വന്ദ്വത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു നാണയത്തിൽ ഒരു ഭാഗം മാത്രം കാണും, പ്രപഞ്ച സ്വഭാവമാണ്, അതിനെ മാറ്റാൻ സാധ്യമല്ല. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു സുഖം ദീർഘസുഖം എന്ന് പറയും. അതാണ് സമാധിയെ ആഗ്രഹിക്കുന്നത്. സമാധിയിലിരുന്നു കഴിഞ്ഞാൽ ദീർഘസുഖമാണ്, ശരിയാണ്. സമാധിയിലിരുന്നു കഴിഞ്ഞാൽ സമാധിയിലിരിക്കുന്നിടത്തോളം സുഖമാണ്, പക്ഷെ ഏതുവരെ ഇരിക്കാൻ പറ്റും? അങ്ങേയറ്റം പോയാൽ ഈ കൽപ്പത്തിന്റെ അന്ത്യം വരെ ഇരിക്കാം. അത് കഴിഞ്ഞ വിധാനം എന്ന് പറയുന്ന അവസ്ഥ എന്തായാലും വരും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രളയം, പ്രളയം കഴിഞ്ഞ് വീണ്ടും വിധാനം, വീണ്ടും സമാധിയിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ ഒരവസ്ഥയില്ല. നമ്മളീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമോ അല്ലെങ്കിൽ ഇതിനേക്കാളും ഒരു സുഖമോ നിരന്തരം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നുമില്ല. പിന്നെ സ്വാമി അഭിനയിക്കും എപ്പോഴും സുഖത്തിലാണ്. സ്വാമിയുടെ ഉള്ളിൽ നോക്കിയാൽ അറിയാം അവിടെ സുഖമാണോ ദുഃഖമാണോ എന്നുള്ളത്. ഭക്തന്മാരെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഭാവിച്ചിരിക്കും, പഞ്ചസാര കഴിച്ചുകൊണ്ടിരിക്കും പോലെ. അല്ലാതെ അതൊരു വെറും ഭാവന, കൽപ്പന മാത്രമാണ്. കാരണം സാധ്യമായ കാര്യമല്ല. ഇതിൻ്റെയൊക്കെ ദൈർഘ്യം കൂട്ടാമെന്നുള്ള അല്ലാതെ ഇതിലിരിക്കാൻ സാധ്യമല്ല. വ്യവഹാരത്തിലേക്ക് വന്നു കൊണ്ട് വരും. പിന്നെ ഉള്ള എന്താണ്? ഈ സുഖം, ഈ ദുഃഖം, ഇതിനതീതമായ അവസ്ഥയിലേക്ക് പോവുക, അത് പറ്റും. അതീ സുഖമല്ല, സുഖത്തിനും ദുഃഖത്തിനും ഉപരിയായി ദ്വന്ദ്വാതീത എന്ന് പറയുന്ന അവസ്ഥ, അത് സാധിക്കും. അവിടെ രണ്ടിനും സ്ഥാനം കൊടുക്കുന്നില്ല, സുഖത്തിനും കൊടുക്കുന്നില്ല, ദുഃഖത്തിനും കൊടുക്കുന്നില്ല. അല്ലാതെ അതിവിടെ വ്യക്തമാക്കുകയാണ്. പ്രതീക്ഷിക്കുന്ന അതല്ല നീണ്ട സുഖം, ആനന്ദം എന്നെല്ലാം പറയും. അത് അതാണ്, അതെന്താണ്? തസ്മാത് സംസാര വ്യവഹാരോ ഭൂമിനി നാസ്തി. അപ്പൊ ഇവിടെ അങ്ങനെ ഈ സുഖവും ദുഃഖവും സംസാര വ്യവഹാരമാണ്. മാനാപമാനം, ശീതോഷ്ണം, സുഖദുഃഖം, ഇതന്നെ ഇതിനേക്കാണ് സംസാര വ്യവഹാരം എന്ന് പറയും. അപ്പൊ സുഖം നീ ആഗ്രഹിക്കുന്നു, ദുഃഖം വേണ്ട എന്ന് പറയുന്നു. പക്ഷെ അതെന്താണോ, അത് ധരിക്കുന്നത് പോലെയല്ല, അത് ഭൂമാവാണ്. ആ സുഖം സ്വസ്വരൂപമാണ് ആ സുഖം എന്നാണ് ഇവിടെ നാരദനെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ സ്വസ്വരൂപത്തെ അപ്പോൾ അതുകൊണ്ട് എന്താ പ്രയോജനം? നീ സുഖത്തെ പ്രതീക്ഷിക്കത്തില്ല. നദ്വേഷ്ടി ന കാംക്ഷതി. ഇതൊക്കെയാണ് ഗീതയിൽ പറയുന്നത്. അല്ല, ഗീത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗീതയിൽ വരുന്നത് ചാന്ദോഗ്യത്തിന്റെ സ്വാധീനമാണ്. നദ്വേഷ്ടി ന കാംക്ഷതി. അതോ എത്ര അവിദ്യാവിഷയെ അന്യോ അന്യേന അന്യത് പശ്യതീതി തദൽപ്പം അവിദ്യാകാല ഭാവിത്യർത്ഥ. ബാക്കിയുള്ളതെല്ലാം അഥ എത്ര അവിദ്യാവിഷയം, അവിദ്യാവിഷയം ജാഗ്രതത്തിനെടുത്താൽ മതി. അന്യോ അന്യേന അന്യത് പശ്യതി. ഇവിടെ ഏതവസ്ഥയിലായാലും ശരി, നിങ്ങളതിനെ ജീവൻ മുക്തി എന്ന് പറഞ്ഞാലും തത്വജ്ഞാനം എന്ന് പറഞ്ഞാലും ഏതവസ്ഥയിലായാലും അന്യോ അന്യേന അന്യത് പശ്യതി. ഇതാണ് വ്യവഹാരം. വ്യവഹാരമുണ്ടോ അവിടെ ഇത് സംഭവിക്കും. അന്യൻ ജീവൻ അന്യേന, ആ ജീവന്റെ കർണങ്ങളെ കൊണ്ട് അന്യ വിഷയങ്ങളെ കാണും. ഇതാണ് ഇതാണ് വ്യവഹാരം എന്ന് പറയും. ഒരു ജീവൻ എന്റെ വ്യവഹാരം ഇതാണ്. ഇതാണ് ഭാഷകാരൻ നമ്മൾ പറഞ്ഞത്. അധ സത്സമ്പത്തി. സത്സമ്പത്തി എന്ന് പറയുന്നത് ശരിക്കും എവിടെ സംഭവിക്കത്തുള്ളൂ? ഈ ശരീരനാശത്തിൽ, ഈ ജീവനാശത്തിലേ സംഭവിക്കും. അത് മുമ്പ് അത് വിശദീകരിച്ചു. അപ്പോഴേ ഉള്ളൂ സത്സമ്പത്തി. അതിന് അവിടെ ഭാഷകാരൻ ഉദാഹരണമെല്ലാം പറഞ്ഞു, അസ്ത്രത്തിന്റെ ഉദാഹരണം പറഞ്ഞു. അത് കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് പോയിക്കൊണ്ടേരും, ലക്ഷ്യം ഭേദിച്ചാൽ വീണ്ടും സഞ്ചരിച്ചെന്ന് വരും. എന്തായാലും അത് എന്റെ അവസാനം എന്ന് പറയുന്നത് ഈ ജീവഭാവത്തിന്റെ നാശം, ശരീരനാശം അവിടെ സംഭവിച്ചു, മരണം എന്നർത്ഥം. അതുവരെ ഉള്ളതെല്ലാം എന്താണ്? ദ്വന്ദ്വ വ്യവഹാരമാണോ? തത്വജ്ഞനും അജ്ഞനും തമ്മിൽ വ്യത്യാസമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ഭാവനയിൽ കാണുന്ന വ്യത്യാസങ്ങളൊന്നുമല്ല. ശാസ്ത്രീയമായി അവിടെ ചർച്ച ചെയ്യുന്നത് ഭാവനയ്ക്കുന്ന സ്ഥാനമാണ്. വ്യവഹാരത്തിൽ ദ്വന്ദ്വമില്ലെന്ന് പറയുന്നു. സംസാര വ്യവഹാരം ഈ ജീവഭാവം ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. അതിന് വ്യവഹാരത്തിൽ ഇല്ലാതാക്കാൻ ജ്ഞാനത്തിന് കഴിയില്ല. ജ്ഞാനത്തിന് വ്യവഹാരത്തില്ല. കാരണം നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കൾ എന്താണ്? പല വർണ്ണങ്ങൾ, രക്ത, നീല, പീതം, ഇങ്ങനെ പല വർണ്ണങ്ങൾ. ഈ വർണ്ണങ്ങൾ ഇരളാണെങ്കിൽ എന്ത് ചെയ്യും? മറഞ്ഞിരിക്കും. വെളിച്ചം വന്നാലോ ഓരോ വർണ്ണത്തെ അതായി കാണിക്കും. എന്താ, വെളിച്ചത്തിന് ഈ വർണ്ണങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും? പറ്റത്തില്ലല്ലോ. വെളിച്ചത്തിന് ഒരിക്കലും നീലയെ പീതമാക്കാൻ പറ്റത്തില്ല, പീതയെ ഹരിതമാക്കാൻ പറ്റത്തില്ല, അന്ന് സാധ്യമല്ല. വെളിച്ചം എന്ന് പറയുന്നത് ഇതിന് എന്താണോ ഉള്ളത് അതിന് ഉള്ളതുപോലെ പ്രകാശിപ്പിക്കും. അതേ പറ്റും. തത്വജ്ഞാനത്തിനും അതേ കഴിയും. വസ്തു സ്വഭാവത്തെ മാറ്റിമറിക്കാൻ പറ്റത്തില്ല. അത് മാറ്റിമറിക്കണമെങ്കിൽ ഒന്നുകിൽ സുഷുപ്തിയിലേക്ക് പോകണം, അല്ലെങ്കിൽ പരിശ്രമിച്ച് സമാധി പോകണം. ഭാഷകാരം പറഞ്ഞു, സമാധി, സുഷുപ്തി, മൂർച്ച, സമാധി, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വസ്തു സ്വഭാവം നമുക്ക് പ്രകടമാകുന്നില്ല, ഒന്നും അറിയുന്നില്ല. ശീതവും തണുപ്പും അറിയുന്നില്ല, ഉഷ്ണവും അറിയുന്നില്ല, ശീതവും ഉഷ്ണവും അറിയുന്നില്ല. അല്ലാതെ ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഈ അവിദ്യാവസ്ഥയും ഇതൊക്കെ ഇതുപോലെ തന്നെ. ഞാനും ഇതിനെ മാറ്റിമറിക്കത്തോന്നുണ്ട്. പറയുന്നു, അത് എത്ര അവിദ്യാവിഷയോ വിഷയേ അന്യോ അന്യേന അന്യത് പശ്യതീതി തദൽപ്പം അവിദ്യാകാലഭാവി. പക്ഷെ തത്വജ്ഞനെ സംബന്ധിച്ച് എന്താ വ്യത്യാസം? ഈ ബോധമായിട്ടില്ല തദൽപ്പം, ഇതൽപ്പമാണ്, അവിദ്യാകാലഭാവി, ഇത് അവിദ്യാകാലത്തുള്ളതാണ്, ഈ ജാഗ്രത അവസ്ഥയിലുള്ളതാണ്, ഇത്തരത്തിലുള്ള ജ്ഞാനം, ഇതിനെ സംബന്ധിച്ചുള്ള വിശേഷജ്ഞാനം. അതുകൊണ്ട് ആ ജീവന് വരുന്ന വിശേഷത, അതുകൊണ്ട് വരുന്ന ഒരു ശാന്തി സുഖമൊക്കെ ഉണ്ട്. ഭൂമാരൂപത്തിലുള്ള സുഖം അല്ല ജ്ഞാനം. ശാന്തി മതികച്ചതി എന്നെല്ലാം പറയുന്നു. ജ്ഞാനം തരുന്ന ഒരു ശാന്തിയുണ്ട്. അതാണ് അജ്ഞനിൽ നിന്ന് ജ്ഞാനിയെ വേർതിരിക്കുന്നത്. അത് വ്യവഹാരത്തിന്റെ നിലയിലല്ല. വ്യവഹാരത്തിന്റെ നിലയിൽ ഇത് ഒരുപോലെ തന്നെയാണ്. അറിവിന് വ്യത്യാസമുണ്ടല്ലോ. അറിവെപ്പോഴും വ്യത്യാസമുണ്ട്. ഈ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു, വായിച്ച് മനസ്സിലാക്കുന്നു. വായിച്ച് മനസ്സിലാക്കുന്നവനും ഇത് വായിച്ച് മനസ്സിലാക്കുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. എന്താ വ്യത്യാസം? അറിവിന്റെ വ്യത്യാസം. ഇതിലെന്താ ഇന്നതാണ് ഇതിന്റെ വിഷയം എന്നൊരാൾ അറിയുന്നു, വേറൊരാൾ അറിയുന്നില്ല. അറിവിൽ വരുന്ന വ്യത്യാസമുണ്ട്. അറിവിവിടെ ആ ജീവനിലാണ്. ഇപ്പൊ ജീവനിലിരിക്കുന്ന അറിവിൽ, അറിവ് കൊണ്ട് ജീവന് വരുന്ന വ്യത്യാസം, ആ ഭേദം. അതല്ലാതെ ഈ വ്യവഹാരാവസ്ഥയിൽ, തത്വജ്ഞാനാവസ്ഥയിൽ, വ്യവഹാരത്തിന്റെ നിലയിൽ മാറ്റമൊന്നുമില്ല. ഇത് ഭാഷ്യകാരം പറഞ്ഞ് പശ്ചാതി വിശ്വാവിശേഷ അതൊക്കെ ഓർക്കണം. അവിടെ എന്താ പറഞ്ഞത് എന്നാലും ഇത് മനസ്സിലാവും. തദൽപ്പം അവിദ്യാകാല ഭാവി, ഇതിനെ തുച്ഛമായി ഗ്രഹിക്കുന്നതിന്, ഇത് കേവലം അവിദ്യാകാലത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ ആ മനസ്സിലാക്കലാണ് ഞാൻ. എല്ലാ സുഖത്തെ സംബന്ധിച്ച് സാധാരണ നമ്മൾ പറയാറുണ്ട്, എല്ലാവരും സുഖത്തെ അന്വേഷിക്കുന്നു. അതുകൊണ്ട് അർത്ഥമറിയാതെ പറയുന്നതാണ്, എല്ലാ പ്രാണികളും സുഖത്തെ അനുഭവിക്കുന്നു. പക്ഷെ നമുക്ക് സുഖം കിട്ടുന്നുണ്ട്, അസുഖം ക്ഷണികമാണ്, നമ്മൾ നിത്യമായ സുഖത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ സങ്കല്പം? പിന്നെ നമ്മളെപ്പോഴും നിത്യമായ ഒരു സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യമായ സുഖം ഒരിക്കലും അനുഭവ വിഷയമല്ല. അതിനാണ് പറയുന്നത് ഭൂമ. അങ്ങനെ ഒരു സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഉപനിഷത്ത് പഠിച്ചെന്നോ ആശ്രമത്തിൽ പോയെന്നോ മന്ത്രം ജപിച്ചെന്നോ എന്നും പറഞ്ഞാൽ സാധ്യമല്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു തദൽപ്പം അവിദ്യാകാലഭാവി? അവിദ്യാകാലഭാവത്തിൽ അത് ഉള്ളതാ, അതിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഇനി ഒരാൾ ദീർഘകാലം സുഖത്തെ അനുഭവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ, എന്തെങ്കിലും അഭ്യാസം ചെയ്തിട്ട്, യോഗാഭ്യാസമോ അങ്ങനെ എന്തെങ്കിലും ഒരു അഭ്യാസം ചെയ്ത് അയാൾ അങ്ങനെ സുഖത്തെ അനുഭവിക്കുന്നു എന്നിരിക്കട്ടെ, അതും എന്താണ്? തുച്ഛമാണ്. അനന്തമായ കാലത്തിൽ അയാളൊരു 1000 വർഷം എന്ന് പറയുന്നു. പുരാണങ്ങളിൽ പറയുന്നത് ഒരു ഋഷി 10,000 വർഷം ഇങ്ങനെ സമാധിയിലിരുന്നു, സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നു, പിന്നെ അടുത്ത ദിവസം രാവിലെ മായയിൽ പെട്ടുപോയി. 10,000 വർഷം വ്യർത്ഥമായി കറങ്ങി. അത്രയും കാലം ഇരുന്നാലും ശരി, ചിലരെ കുറിച്ച് പറയാം ഒരു കൽപ്പാന്തം വരെ ഇങ്ങനെ സുഖത്തിയിരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും സുഖം കൈമോശം വരുന്നു. അത് അല്ല ഇവിടെ സുഖം എന്ന് പറയുന്നു. അങ്ങനെ ഒരു സുഖമല്ല, അതിന് വ്യത്യാസമുണ്ട്. ഒരാൾ തത്വ സഞ്ജായതേ സുഖം, ഒരാളുടെ അന്ധക്കരണത്തിൽ സാത്വികമായ ഭാവങ്ങൾ കൂടുതലാണെങ്കിൽ, ശുദ്ധത കൂടുതലാണെങ്കിൽ അയാൾക്ക് കൂടുതൽ സുഖത്തെ അനുഭവിക്കാൻ പറ്റും. രാജസ താമസ മിശ്രമായി വരുന്ന ദുഃഖങ്ങളെ ഒഴിവാക്കി കൂടുതൽ സുഖത്തിലൊക്കെ ഇരിക്കാൻ പറ്റും, അതൊക്കെ ശരിയാ. പക്ഷെ ഇവിടെ പറയുന്ന സുഖം അതല്ല, ഭൂമാവാണ്. എന്നുവെച്ചൊരു ജീവൻ അനുഭവിക്കുന്ന സുഖത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ചൊരു ജീവന്റെ സ്വരൂപമായ സുഖത്തെക്കുറിച്ചാണ്. പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇത് പ്രയോജന ചിന്തയുടെ അടിസ്ഥാനത്തിൽ പോകുന്നില്ല, പ്രയോജനത്തിന്റെ വ്യവഹാരത്തിലാണ്. വ്യവഹാരത്തിലാണ് നമ്മൾ പ്രയോജനം ചെയ്യുന്നത്. എന്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്? എന്ത് കിട്ടും ഇത് ചെയ്താൽ? എന്ത് കിട്ടും? എന്ത് നേടും? ഇതങ്ങനെയല്ല, ഇത് അപ്രാപ്തമായി ഒന്നിനെ പ്രാപിക്കുന്നതല്ല, നിത്യാപ്തമാണത് എന്ന് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ പ്രയോജനം ഇന്ത്യയിലല്ല ഇനി പ്രവർത്തിക്കുന്നു. വ്യവഹാരത്തിൽ പ്രയോജനം എന്തായാലും ശരി, നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് എന്തെങ്കിലും നേടണം, എന്തെങ്കിലും ലാഭം വേണം. സദ്ലാഭം എന്ന് പറയുന്ന അങ്ങനെയുള്ള സുസ്വരൂപമാണ്. പിന്നെന്താ ഇതിനെ സംബന്ധിച്ചുള്ള ഇത്തരം മിഥ്യാധാരണകളെ ഇല്ലാതാക്കുക, അത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ മിഥ്യാസങ്കല്പങ്ങളെ ദൂരീകരിക്കാൻ. അത എത്ര അവിദ്യാവിഷയെ അന്യോ അന്യേന അന്യത് പശ്യതീതി തദൽപ്പം അവിദ്യാകാല ഭാവിച്ചർത്ഥ യഥാ സ്വപ്നദൃശ്യം വസ്തു പ്രാക് പ്രബോധ തത്കാല ഭാവിത്യ തത്വം. അങ്ങനൊരു ഉദാഹരണം പറയുന്നത് എന്താണ്? സ്വപ്നം ദൃശ്യം വസ്തു, സ്വപ്നത്തിൽ പലതും കാണുന്നു. പ്രാക് പ്രബോധ, പക്ഷെ ഉണർന്നതിന് ശേഷം മനസ്സിലാക്കുന്നു ഇത് ഉണരുന്നത് വരെ. തത്കാല ഭാവി, അവിടെ ഉണ്ടായിരുന്നു, അവിടെ എന്താ ഉണ്ടായിരുന്നു, അത് ഏത് കാലമാണ്? ഒന്നുമില്ലല്ലോ, വെറും തുച്ഛമല്ലേ സ്വപ്നം എന്ന് പറയും. ജാഗ്രതയിലിരുന്നുകൊണ്ട് തർപ്പിച്ച് പറയാം, എന്താണോ വെറും തുച്ഛമാണ്, അവിടെ ഏത് കാലം? പക്ഷെ അവിടെ ദീർഘകാലം അനുഭവിച്ചു. പക്ഷെ ജാഗ്രത അത് പറയുന്നു, അതെല്ലാം പ്രാക് പ്രബോധ, ഉണർവിന് മുമ്പ് അല്ല. സ്വപ്നത്തിൽ സുഖത്തെ ആഗ്രഹിച്ചു, സ്വപ്നത്തിൽ സുഖത്തിന് യത്നിച്ചു, സ്വപ്നത്തിൽ സുഖം വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കി, സ്വപ്നത്തിൽ സമാധിയിൽ സുഖത്തെ അനുഭവിച്ചു, ഒരു കൽപ്പാന്തം വരെ ഇരുന്നു. എന്തൊക്കെ ചെയ്താലും ശരി, ജാഗ്രത വരുമ്പോൾ അതിനൊന്നും ഒരു വിലയില്ല, അതിന് തുച്ഛമൊന്നല്ല വേറൊന്നും പറയാൻ. അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിൽ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരരുത്. അങ്ങനെ സ്വപ്നത്തിൽ എന്ത് വലിയ സുഖം അനുഭവിച്ചാലും എന്തൊക്കെ അനുഭവിച്ചാലും അതെല്ലാം വ്യർത്ഥം പ്രബോധത്തിൽ. പിന്നെ എന്താണ്? അവിടെ ഒന്നേ ഉള്ളൂ, ആ സ്വപ്നം കണ്ടവൻ. സ്വപ്നത്തിന്റെ സ്വരൂപം എവിടെയാണോ ആ സ്വപ്ന ദൃശ്യങ്ങൾ മാറി മറിഞ്ഞത് അതുണ്ട്, അത് നിലനിൽക്കുന്നു, മറ്റൊന്നുമില്ല. ബാക്കിയെല്ലാം ജാഗ്രതയിൽ സർവവും പോകുന്നു. ജാഗ്രതയിൽ സ്വപ്നദൃഷ്ടാവ് മാത്രം ശേഷിക്കുന്നു. അതുപോലെ ഈ ജാഗ്രത ദൃഷ്ടാവ് അത് മാത്രം ശേഷിക്കുന്നു, അത് മാത്രം പരമാർത്ഥം, അത് മാത്രം സുഖം എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഇതിനെ വിശദീകരിക്കുന്നത്. ഇത് സ്വപ്നദൃശ്യം വസ്തു പ്രാക് പ്രബോധ തത്കാല ഭാവി ഇതി തദ്വത് തദേവ തന്മർത്ഥ്യം വിനാശി സ്വപ്ന വസ്തുവദേവ തദ്വിപരീതോ ഭൂമ യഹ തദമൃതം പറയുന്നു. തദൈവ തത്മർത്ഥ്യം വിനാശി, അതുകൊണ്ട് സ്വപ്നം അത് വിനാശിയ, ജാഗ്രത ഉറപ്പാണല്ലോ അത് വിനാശി, മർത്ഥ്യം നശിച്ചു പോകുന്നതാണ്. അപ്പോൾ അറിയുന്നില്ലെങ്കിൽ ഇപ്പോൾ അറിയുന്നുണ്ട്. മർത്ഥ്യം വിനാശി എന്ന് എല്ലാം പറഞ്ഞാൽ എന്താണ്? അവിടെ ജാഗ്രത ഉറപ്പ് വരുന്ന അവിടെ സ്വപ്ന ദൃഷ്ടാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം അതിപ്പോഴും ഉണ്ട് ആ ദൃഷ്ട. ദൃശ്യമോ വേറിട്ടൊരു ദൃശ്യം ഉണ്ടായിരുന്നില്ല, ആ ദൃഷ്ടാവിൽ നിന്ന് വേറിട്ടൊരു ദൃശ്യം ഉണ്ടായില്ല, ആ ദൃഷ്ടാവ് തന്നെയാണ് അപ്പോ ദൃശ്യരൂപത്തിലിരുന്നത്. വേറെ എന്തോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള തോന്നുന്നതിനെ നിഷേധിക്കുകയാണ്. അപ്പം മിഥ്യ, അങ്ങനെയില്ല. ദൃഷ്ടാവും ദർശനവും ദൃശ്യവുമായെല്ലാം ആ ഭൂമാവും മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റൊന്നുമില്ല. ഒന്നുകിൽ അത് മാത്രം, അല്ലെങ്കിൽ സർവവും അത് തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. തദ്വത് തദൈവ തന്മർത്ഥ്യം വിനാശം എന്ന് പറയാം, സ്വപ്ന വസ്തുവ. അതുപോലെ തന്നെ തത്വജ്ഞാനിയുടെയും നിലപാട് ജാഗ്രതനെ സംബന്ധിച്ച്, ജാഗ്രത മിഥ്യെന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. സ്വപ്നം മിഥ്യെന്ന് പറഞ്ഞാൽ എന്താണോ അത്, സ്വപ്നദൃഷ്ടാവ് തന്നെ വേറെ അവിടെ എന്താ രണ്ടാമത് കുതിരയാനേ വന്നോ? വന്നില്ലല്ലോ. വന്നേ ഇല്ലെങ്കിൽ പിന്നെ ആരാ അവിടെ മിഥ്യയായി? പിന്നെ അങ്ങനെ ഒരു പ്രതീതി, ഒരു തോന്നൽ, അത് നമുക്ക് അംഗീകരിക്കാൻ വയ്യ. അതൊക്കെ വാസ്തവത്തിൽ സംഭവിച്ചു, അതുകൊണ്ടാണ് അതിനെ മിഥ്യ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആ ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ. ജാഗ്രത അത് വ്യക്തമായും ബോധ്യപ്പെടുന്നു. രണ്ടാമതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ദ്രിയങ്ങളില്ല, ഈ മനസ്സില്ല, ഈ കർണങ്ങളില്ല, ഒന്നും അവിടെ ഇല്ല. അദൃഷ്ടാവ് മാത്രം, എന്നാൽ അത് തന്നെ സർവവുമാകുകയും ചെയ്തു. ആ ദൃഷ്ടാവ് തന്നെ സർവവുമായി മാറുകയും ചെയ്തു. അതുപോലെ ഈ ജാഗ്രത അത്രയേ ഉള്ളൂ, ഇത് തന്നെ സർവവുമായിരിക്കുന്നു. അതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. തത്വജ്ഞാനത്തിൽ എന്താണ്? സ്വപ്ന വസ്തുവദേവ, അതാണ് തത്വജ്ഞാനം. ഇതും സ്വപ്ന ദൃശ്യം പോലെ തന്നെ. ഇവിടെയും ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, ഇവിടെയും ദൃഷ്ടാവിൽ നിന്ന് വേറിട്ട ദൃശ്യമില്ല. അല്ല, വേറിട്ട നിങ്ങൾക്കത് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മിഥ്യ, അത് പരമാർത്ഥമല്ല. അടുത്തിന് ഭാഷകാരൻ വ്യക്തമായി പറയും, എന്താ ഈ ഒരാകാരം, ഈ ഒരു പ്രതീതി, അതിനെയാണ് ഇവിടെ മിഥ്യ എന്ന് പറയുന്നത്. അല്ല, മിഥ്യ എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ടല്ലോ.